നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാനന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. ഞാൻ യഹോവയുടെ അഭീക്ഷത്തിനല്ലോ, അവൻ യഹോവയുടെ അഭീക്ഷത്തിനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പിതാവേ കാണുക, എന്റെ കയ്യിൽ എന്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവുമില്ല. ഞാൻ നിന്നോട് ചെയ്ത പാപം നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞു കൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊല്ല് പറയുന്നത്. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാവുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാവുന്ന പിന്തുടരുന്നത്? ഒരു ചത്ത നായെ ഒരു ചളിനെയല്ലയോ? ആകിയാലേ ഹോവാ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യ ന്യായം വിധിക്കുകയും എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ചു തീർന്ന ശേഷം ശൗൽ എന്റെ മകനെ ദാവീദെ, ഇതിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തിരിക്കുന്നു എന്ന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായി നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതിനായി എന്ന് കാണിച്ചു വന്നിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തത് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെന്നാൽ നീ രാജാവാകും, ഇസ്രായേലിൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു. ആകിയാൽ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ പേർ എന്റെ പിതൃഭവനത്തിൽ നിന്ന് മായച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ദാവീദ് അരമനകളിലേക്ക് പോയി. ദാവീദ് പോലെ ആളുകളും ദുർഗത്തിലേക്കും പോയി. ശമുവേൽ മരിച്ചു. ഇസ്രായേലിലൊക്കെയും ഒരുമിച്ചുകൂടി അവനെ കുറിച്ച് വിലപിച്ചു. രാമയിൽ അവന്റെ വീടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാമാൻ മരുഭൂമിയിൽ പോയി. പാർദു കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മവോനിയൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളും രോമം കത്തിരിക്കുന്ന അടിയന്തര അന്തര്യം ഉണ്ടായിരുന്നു. അവനും നാബാൽ എന്നും അവന്റെ ഭാര്യക്ക് അഭിഷേയിൽ എന്നും അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠുരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാല്യക്കാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മേലിൽ നാബാലിന്റെ അടുക്കൽ ചെന്ന എന്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി നന്നായിരിക്കട്ടെ. നിനക്ക് നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ. നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ. നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്ന് അപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്കൊന്നും കാണാതെ പോയതുമില്ല. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് തോന്നണം, നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്, നിന്റെ കയ്യിൽ വരുന്നത്. അടിയങ്ങൾക്ക് നിന്റെ മകനായ ദാവീദിനും തരണം എന്ന്, നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണം എന്നവനോട് പ്രവീൺ. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ചു കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ പുത്രന്മാരോട്, ദാവീദ് ആർ? ഇശായിയുടെ മകനാർ? യജമാനന്മാരെ വിട്ട് പോയിക്കൊള്ളുന്ന ദാസൻ ഇക്കാലത്ത് വളരെയുണ്ട്. ഞാൻ എന്റെ അപ്പവും വെള്ളവും എന്റെ ആടുകളുടെ രോമവും കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടുത്തുകാർക്ക് എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. ദാവീദിന്റെ ബാല്യക്കാർ മടങ്ങി വന്ന വിവരമൊക്കെയും അവനോട് അറിയിച്ചപ്പോൾ ദാവീദ് തന്റെ ആളുകളോട്, എല്ലാവരും വാളരക്കി കെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാളരക്കി കെട്ടി. ദാവീദും വാളരക്കി കെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. 200 പേർ സാമാനങ്ങളുടെ എടുക്കൽ പാർത്തു. എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബിഗയിലിനോട് പറഞ്ഞതെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനനും വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ച് അയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക്
ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊക്കെയും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്ക് ഒന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവനോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവിയായതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ അബിഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത് 5 ആടും 5 പറ മാവും 100 ഉണക്ക മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറി ബാല്യക്കാരനോട് നിങ്ങൾ എനിക്ക് മുമ്പായി പോകുകയും ഞാൻ ഇതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല. താനും അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവൻ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്. അവന്റെ വകയൊന്നും കാണാതെ പോയിരുന്നില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രിയായ ഒന്നിനെയും എങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചേക്കാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബിഗേൽ ദാവീദിന്റെ അടുക്കൽ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവൾ തന്റെ കാൽക്കൽ വീണു പറഞ്ഞത്, യജമാനെ, കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ. അടിയനൊന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ. അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായി ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തന്റെ പേർ പോലെ തന്നെയാകുന്നു. നാബാലെന്നല്ലോ അവന്റെ പേർ. പോഷത്വമത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ, യഹോവയാണ് നിന്നാണ് രക്തപാതകവും സ്വത്തരയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന്റെ ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാന്റെ അടുക്കലടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരെ ബാല്യക്കാർക്കിരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷണിക്കണമേ. യഹോവ യജമാന് സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെല്ലാം യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവർ കവണിവിട തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവയായ ജവാനു വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാം നന്മയെന്ന് പ്രസിദ്ധിച്ചെന്ന് നിന്നെ ഇസ്രായേലിന്റെ പ്രഭോഹത്തിൽ വയ്ക്കുമ്പോൾ അകാരണമായ രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യഥയും യജമാനൻ ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനോട് ഓർത്തു കൊള്ളണമേ. ദാവീദ് അബിഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സുത്യവും രക്തപാതകം സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടസ്സപ്പെടുത്തിയതിനും അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നില്ല എങ്കിൽ നേരം പൊഴിയുമ്പോഴേക്കും പുരുഷപ്രതിയൊന്നും നാബാലിനും ശേഷിക്കില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്ന് ദാവീദിന് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബിഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി. അവനെ നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൻ നേരം എടുക്കും പല വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി. അവൻ കലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്നിച്ച നിന്നയ്ക്കായിട്ട് നാബാലിനോട് വിവരിക്കുകയും നിന്റെ ദാസനായ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടത യഹോവയുടെ വലിയ തലയിൽ നാബാലിന്റെ ദുഷ്ടത യഹോവ തന്റെ തലയിൽ നിന്ന് വരുത്തി തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്
അബിഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടി അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിന്റെ കർമ്മേലിൽ അബിഗയിലിന്റെ അടുക്കൽ ചെന്ന് അവളോട് നീ ദാവീദിനെ ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തലകുനിച്ചു. അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്നു കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബിഗയിൽ എഴുന്നേറ്റ് പരിചാരികളായ അഞ്ച് ബാല്യകാരത്തുകളുമായി കഴുത പുറത്തു കയറിയോടുകൂടെ ചെന്ന് അവന് ഭാര്യയായി തീർന്നു. ഇസ്രായേലിൽ നിന്ന് ദാവീദ് അഹിനോമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു. ശൗലോദന്റെ മക്കളും ദാവീദിന്റെ ഭാര്യമായിരുന്ന മിഖളിനെ ഗില്ലീമ്യനായ ലയീശിന്റെ മകൻ ഹൽദിക്ക് കൊടുത്തിരുന്നു. അനന്തരം സീഫിയർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്ന് ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള അഖിലാക്കുന്നിൽ പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തെളിയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗൽ മരുഭൂമിക്ക് തെക്കുള്ള അഖിലാക്കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി. ദാവീദോ മരുഭൂമിയിൽ പാർത്തു. ശൗൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് പൗരന്മാരെ അയച്ച് ശൗൽ എന്നിടത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞു. ദാവീദ് എഴുന്നേറ്റ് ശൗൽ പാളയമിറങ്ങിയിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവരും അവന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൗൽ കൈനിലയുടെ നടുവിൽ കിടന്നു ഉറങ്ങി. പഴജനം അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലേഖിനോടും സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിശായിയോടും പാളയത്തിൽ ശൗലിന്റെ അടുക്കലേക്ക് ആർ എന്നോടുകൂടെ പോരുമെന്ന് ചോദിച്ചു. ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന് അബിശായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബിശായും രാത്രിയിൽ പടജനത്തിന്റെ അടുക്കൽ ചെന്നു. ശൗൽ കൈനിലയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവന്റെ കുന്തം അവന്റെ തലയ്ക്ക് കരക്കൽ നിലത്ത് തറച്ചിരുന്നു. അതിനേരും പടജനവും അവനെ ചുറ്റും കിടന്നിരുന്നു. അബിശായി ദാവീദിനോട് ദൈവം നിന്റെ ശത്രുവിനെ എന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബിശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷേകത്തിന്റെ മേൽ കൈവച്ച് ആർ അനുവദിക്കാതെ പോകും എന്ന് പറഞ്ഞു. യഹോവയാണ് യഹോവ അവനെ സംഹരിക്കും, അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷേകത്തിന്റെ മേൽ കൈവപ്പാൻ യഹോവ സംഗതി വരുത്തരുത്, എങ്കിലും അവന്റെ തലയ്ക്കലുള്ള കുന്തവും ജലപാത്രവും എടുത്തു കൊള്ളുക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലയ്ക്കൽ നിന്നും എടുത്ത് അവർ പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറം കടന്നു എന്ന ദൂരത്തെ ഒരു മലമുകളിൽ നിന്ന് അവർക്ക് മധ്യേ മതിയായ അകലമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും സേരിന്റെ മകനായ അബിനേരിനോടും അബിനേരെ നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളി. അതിനഭിനെ രാജസന്നിധിയിൽ കൂകുന്ന നീ ആരെന്ന് അങ്ങോട്ട് ചോദിച്ചു. ദാവീദ് അബിനേരിനോട് പറഞ്ഞത്, നീ ഒരു പുരുഷനല്ലയോ, ഇസ്രായേലിൽ നിനക്ക് തുല്യനാരുള്ളൂ. അങ്ങനെ ഇരിക്കെ നിന്റെ യജമാനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നതെന്ത്? നിന്റെ യജമാനായ രാജാവിനെ നശിപ്പാൻ ജനത്തിന് ഒരുത്തന അവിടെ വന്നിരുന്നുവല്ലോ. നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോയുടെ അഭിഷിക്തരായതിന്റെ നിങ്ങളുടെ യജമാനെ കാത്തുകൊള്ളാതിരിക്കയാൽ യഹോയാണ് നിങ്ങൾ മരണയോഗ്യരാകുന്നു. രാജാവിന്റെ കുന്തവും അവനെ തലക്കരിയിരുന്ന ജലപാത്രവും എന്റെ എവിടെയെന്ന് തോന്നുക. അപ്പോൾ ശൗൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്റെ മകനെ ദാവീദ്, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എന്റെ ശബ്ദം തന്നെ യജമാനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്തു ചെയ്തു? അടിയന്റെ പക്കൽ എന്തു ദോഷമുള്ളു? ആകെയാൽ യജമാനായ രാജാവ് അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനി അതെ അടിയനും തിരുമേനി അടിയനും വിരോധമായി ഉദ്ദേശിപ്പിക്കുന്നത് യഹോവയാകുന്നുവെങ്കിൽ
അവനൊരു വഴിപാട് എന്ത് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യരെങ്കിലും അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്ത് തള്ളിക്കളയുന്നു തള്ളിയിരിക്കുന്നു. എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിരത്തി വീഴരുതേ. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കൂട്ട കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെളിയിലെ തെരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് ശൌൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്റെ മകനെ ദാവീദേ മടങ്ങി വരിക. എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ദോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിതാ ബാല്യക്കാരിൽ ഒരുത്തൻ വന്നുകൊണ്ടു പോകട്ടെ. യഹോവ ഓരോരുത്തരും അവനവന്റെ നീതിക്ക് വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ശൌൽ ദാവീദിനോട്, എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയപ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ വഴിക്ക് പോയി, ശൌലും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അനന്തരം ദാവീദ് ഒരു ദിവസം ശൌലിന്റെ കയ്യിൽ നശിക്കേയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൌലപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നു എന്ന് മതിയാക്കും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ട് താനും കുറെ കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ അഖീഷിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽക്കാരത്തിയായ അഹിനോവം, നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ രണ്ട് ഭാര്യമാരുമായി ദാവീദ് കുടുംബസഹിതം എല്ലാ ആളുകളും ഗത്തിൽ അഖീഷിന്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി എന്ന് ശൌൽ അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. ദാവീദ് അഖീഷിനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നാട്ടുംപുറത്ത് ഒരു ഊരിൽ എനിക്ക് ഒരു സ്ഥലം കൽപ്പിച്ചു തരിവിക്കണം. അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിനു എന്ന് പറഞ്ഞു. ആകീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സിക്ലാഗ് ഇന്നുവരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു. ദാവീദ് ഫെലിസ്ത്യദേശത്ത് പാർത്തകാലം 1 ആണ്ടും 4 മാസവുമായിരുന്നു. ദാവീദും അവന്റെ ആളുകളും യെശുര്യരെയും ഗസ്സരെയും അമാലേക്കരെയും ചെന്ന് ആക്രമിച്ചു. ഇവർ ഉർവരെയും മിശ്രയും ദേശം വരെയുമുള്ള നാട്ടിൽ പൂർവ്വ നിവാസികളായിരുന്നു. എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വെച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ട് അവർ ആകീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു പോയി ആക്രമിച്ചതെന്ന് ആകീഷ് ചോദിച്ചതിന്, യഹൂദയ്ക്ക് തെക്ക്, യെരഹ്മെയേലർക്ക് തെക്കും, കേന്യർക്ക് തെക്കും എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് ഇങ്ങനെയൊക്കെയും ചെയ്തു. അവൻ ഫെലിസ്ത്യരുടെ പ്രദേശത്ത് പാർത്ത കാലമൊക്കെയും അവന്റെ പതിവ് ഇതായിരുന്നു എന്ന് അവർ നമ്മെ കുറിച്ച് പറയരുത് എന്ന് വെച്ച് ഗത്തിൽ വില അറിയിപ്പാൻ തക്കവണ്ണം ദാവീദ് പുരുഷന്മാരാകട്ടെ സ്ത്രീകളെയാകട്ടെ ജീവനോട് വെച്ചില്ല. ദാവീദ് സ്വജനമായ ഇസ്രായേലിന് തന്നെത്താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ ഏറ്റവും എന്നും തന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞത് ആകീഷ് അവനിൽ വിശ്വാസം വെച്ചു. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പകവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ആകീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരണം എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ ദാവീദ് ആകീഷിനോട്, അടിയൻ എന്ത് ചെയ്യും എന്ന് നീ കണ്ടറിയും എന്ന് പറഞ്ഞു. ആകീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എന്റെ മെയ്ക്കാവലാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ മരിച്ചുപോയിരുന്നു. ഇസ്രായേലെല്ലാവനെ കുറിച്ച് വിലപിച്ച് അവന്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൌലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൌലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൌൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും മുറച്ചു. ശൌൽ യഹോവയോട് ചോദിച്ചാറേ, യഹോ അവനോട് സ്വപ്നം കൊണ്ടോ ഗുരിം കൊണ്ടോ പറ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അറിയില്ല. അപ്പോൾ ശൌൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിപ്പാടത്തെ അന്വേഷിപ്പി, ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, എന്തോടി ഒരു വെളിപ്പാട് വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞ് ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവന് കിണി വയ്ക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്യുകയും ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമുവേലിനെ വരുത്തി തരണം എന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലത്ത് വിളിച്ചു ശൗലിനോട്, നീ എന്നെ ചതിച്ചത് എന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട് ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് എന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ അത് ശൗമേലെന്നറിഞ്ഞ് ദൗൽ ശൗൽ സാഷ്ടാംഗമേന നമസ്കരിച്ചു. ശമുവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫിലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടു മാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമുവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിനെ എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല, അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും, നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെയാകും, ഇസ്രായേൽ എന്നോടുകൂടെയാകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനിളത്തിൽ നിലത്ത് വീണ് ശമുവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടുപോയി. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവനും അവൻ ഒന്നും ഭക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്നു. അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട്, അടിയൻ നിന്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ, ആകയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാനൊരു കഷ്ണം അപ്പം നിന്റെ മുമ്പിൽ വഹിക്കട്ടെ, നീ തിന്നണം, എന്നാൽ നിന്റെ വഴിക്ക് പോകുവാൻ നിനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിന് അവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവന്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവളുടെ വാക്ക് കേട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് വസമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്ക് ഡാവുണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എഴുത്ത് കുഴച്ചു പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിന്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു. അവൻ അത് തിന്ന് എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. എന്നാൽ ഫിലിസ്ത്യർ തങ്ങളുടെ സേനകളെല്ലാം അഫേക്കിൽ ഒരുമിച്ചു കൂട്ടി ഇസ്രായേലിയരും ഇസ്രായേലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങിയപ്പോൾ ഫിലിസ്ത്യരുടെ പ്രഭുക്കന്മാർ നൂറ് നൂറായും ആയിരം ആയിരമായും കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടിയിൽ ആകീശിനോടുകൂടെ കടന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായൻ എന്തിനെന്ന് ചോദിച്ചപ്പോൾ ആകീശ ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രായേൽ രാജാവായ ശൗലിന്റെ വൃത്യനായ ആയിരുന്ന ദാവീദല്ലയോ, ഇത്ര നാളായി ഈ സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു, അവൻ എന്നെ ആശ്രയിച്ചത് മുതൽ ഇന്ന് വരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവനെ കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കാം, അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്, യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം, ഈ ആളുകളുടെ തലകളൊക്കെയും കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനെ സേവിച്ചിരിക്കുന്നത് പ്രസാദിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ശൗലായിരത്തെ കൊന്നു, ദാവീദോ പതിനായിരത്തെ എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. എന്നാൽ ആകീശ് ദാവീദിനെ വിളിച്ച് അവനോട്, യഹോയാ ഈ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടെ നിന്റെ ഗമനാഗമനങ്ങൾ എന്നേക്ക് ബോധിച്ചതുമാകുന്നു. നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല, എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമില്ല, ആകെയാ നീ ചെന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആകീശിനോട് എന്നാൽ ഞാൻ എന്തു ചെയ്തു? എന്റെ യജമാനായ രാജാവിന്റെ സത്യത്തോടെ നേരെ ഞാൻ ചെന്ന് പൊരുതി കൂടാതെ വണ്ണം നിന്നോടുകൂടെ ഇരുന്ന ആൾ മുതൽ ഇന്ന് വരെ നീ അടിയനെ എന്ത് കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആകീശ് ദാവീദിനോട് എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ ജനത്തിന്റെ എന്നെ യജമാൻ എന്റെ വൃത്യന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റ് കൊള്ളുക, അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പൊയ്ക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദിന്റെ ആളുകളും ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫിലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി. ദാവീദിന്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ഏച്ച് അതിനെ തീവച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദിന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അഴിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കക്കരഞ്ഞു. ഇസ്രായേൽ കരുതി അഹിനോം കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ ദാവീദിന്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയി കൊച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ ഹൃദയത്തിൽ താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയേണ്ടതെന്ന് ജനം പറഞ്ഞു. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹിമലേക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാലെ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. ഇങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർത്തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ച് 200 പേർ കുടയിൽ താമസിച്ചുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നിരുന്ന് അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവൻ കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവൻ ഒരു കഷ്ണം മത്തിയടയും രണ്ടുണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉണർവ് വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാവീദ് അവനോട് നീ ആരുടെ ആൾ, എവിടത്തെ കാരനെന്ന് ചോദിച്ചതിന് അവൻ ഞാനൊരു മിസ്രയീമൻ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ വൃത്യൻ. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രൈസ്തരുടെ തെക്കേ നാടും യഹൂദദേശവും കാബലിന്റെ തെക്കേദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീവച്ചു ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ഞാൻ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ കൂട്ടി കൊണ്ടു ചെന്നപ്പോൾ അവൻ ഭൂതലത്തിൽ തലങ്ങും പരമത്തിന് ദേശത്തു നിന്ന് യഹൂദ ദേശത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടക പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാരല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞു പോയില്ല. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ഇപ്പൊ ചെറുതോ വലുതോ പുത്രന്മാരെയോ പുത്രിമാരെയോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടു ചെന്നു. ദാവീദ് ആടുകളും ആടുകളെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി കളിച്ചു. നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദാവീദിനോട് പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബെസർ തോട്ടിങ്കിൽ താമസിച്ചിരുന്ന 200 പേരെയും അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റിരുന്നു. ദാവീദ് രഥത്തിന്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചന്മാരെ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തരുടെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്ക് ഒന്നും കൊടുക്കരുത്, അവരെ അവരുടെ കുട്ടികളെയും കൊണ്ടും പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിന്റെ സഹോദരന്മാരെ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിൽ നിന്ന് എത്തിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാനങ്ങൾക്കും അരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവൻ മാംസമായി ഭാഗിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവർ അത് ഇസ്രായേലിന് ഇന്ന് വരെയും ചട്ടവും നിയമമാക്കി ദൈവേശ്വരനയ്ക്ക് യോഗ്യമാകുന്നു. പറയുമോ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്യരിക്കപ്പെടുമാറാകട്ടെ. സൗത്തോസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ച അനുഗ്രഹിക്കപ്പെട്ട വീണ്ടും കർത്തൃ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ താഴ്മയായി സമർപ്പിക്കുവാൻ ദൈവം തന്ന ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. സമാഹരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീക മത്സരങ്ങളും ഉയരങ്ങളിൽ നിന്ന് ചുരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇതിനടിസ്ഥാനപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും വളരെ ആദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ വന്നിയ ബി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വിപ്രകാശച്ചൻ, ബിജോയിയച്ചൻ, എല്ലാ വൈദികരോടും ഇന്ന് മാമനച്ചന് അത്യാവശ്യമായിട്ട് ഒരു തിരക്കുള്ളതുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ സാധിക്കുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് അച്ഛനെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്വാഗത ആശംസിക്കുകയും ചെയ്യുന്നു. ദൂരെയും സമീപത്തും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടവരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഗീതം നമുക്ക് ആലപിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ നാം അറിഞ്ഞ് എന്നുള്ള അനുഗ്രഹീതമായ ഗീതം ദൈവകൃപയിൽ നമുക്ക് സമർപ്പിക്കാം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോടെ ചുവടുകളെ അനുഗമിച്ചിടുമാവനോടെ ചുവടുകളെ ഇഹലോകമോ പരിഗിൽ ഒരു സുഖവും മനശാന്തിയതും ഇഹലോകമോ പരിഗിൽ ഒരു സുഖവും മനശാന്തിയതും എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനാവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകന്താ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകന്താ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടുമവനോട് ചുവടുകളെ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറാതീരിടുമ്പോൾ ആത്മനാഥനാവൻ മാറിൽ ചാരി ഞാനാശ്രയിക്കും മാറാതീരിടുമ്പോൾ ആത്മനാഥനാവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടുമവനോട് ചുവടുകളെ എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടുമവനോട് ചുവടുകളെ
പ്രാവുമ്പത്തിനും പരിശുദ്ധമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേലത്തിന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാതിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്കൊന്നും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുപറഞ്ഞാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ അറിഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഇസ്രായേൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ കർത്താവ് ശുശ്രൂഷയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹൈമാതാവിശ്രീനീമത്തോറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്നസമയത്തും തേന്നുമ്പാടെ പേഴ്സുള്ളമേ ആ മീൻ പാലക്കുഴ ഞങ്ങളുടെ ഇവിടെ വിനായകർത്താവെ സ്വർഗീയ പിതാവിന്റെ വചനവും ഏകബോധത്തിനും ജീവൻ നൽകുന്ന കഷ്ടാനുഭവങ്ങളാ ഞങ്ങളുടെ പാപങ്ങളെ കെട്ടുകളെ പൊട്ടിച്ചു ജീവൻ നൽകുന്ന മരണത്താ മരണത്തിന്റെ ശക്തിയെ കെടുത്തിയവനും സംശയിക്കപ്പെടാത്തവനുമല്ലാത്ത നടപടി മൂലം ജ്ഞാനികളുടെ ജ്ഞാനത്തെയും വിശുദ്ധന്മാരുടെ തിരിച്ചറിവിനെയും കുറ്റപ്പെടുത്തി ജയിപ്പാനും രക്ഷാകരമായിരുന്ന ശ്രീപാഠ ശക്തിയാൽ പാതാളത്തിന്റെ വാതിലുകളെ തകർത്തവനും പാതാളത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ആദാമിനെയും മക്കളെയും രക്ഷിച്ചവനുമായ മെസ്സിയ ആദംബ്രാനെ നിന്റെ കൃപയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദുഷ്ടനായ സാത്താന്റെ അഗ്നിയസ്ത്രങ്ങളെയെല്ലാം കിടത്തണമേ. പ്രാപ്തരായ തീരുമാനമായിട്ട് നിന്റെ ജയമുള്ള ദൈവമായ ന്യായം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങൾ ജീവനോടിക്കുന്ന ആളുകളെല്ലാം നീതിയോടും സത്യത്തോടും കൂടെ നിന്നെ ഞങ്ങൾ ശുശ്രൂഷിക്കുമാറാകണമേ. എന്റെ കർത്താവെ, ഞങ്ങളുടെ സ്വഭാവ ബലഹീനതയെ നിനക്കറിയാമല്ലോ. കരുണയും സഹായവും ഞങ്ങൾക്ക് നൽകുകയും സകല അനീതിയിൽ നിന്ന് ഞങ്ങളെ ഒഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിന്റെ നല്ല തെരുവിഷ്ട പ്രവർത്തിപ്പാനായിട്ട് നിന്നോടുള്ള ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നിന്റെ രാജ്യത്വത്തോടെ നീ എഴുന്നള്ളപ്പോ ഞങ്ങളെ ഓർക്കണമേ. നിന്റെ വലത്തുഭാഗത്ത് കള്ളന എന്ന പോലെ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. കരുണകൾക്കും പാപമോചനത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പ്രലോഭനങ്ങളിൽ നിന്നും അവന്റെ യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാ നീ കരുണയുള്ളവനും ദയവുള്ളവനും പാപികളോട് കരുണ ചെയ്യുന്നവനും അവരുടെ അപേക്ഷ കൈക്കൊള്ളുന്നവനുമാകുന്നു. നിനക്കും നിന്റെ പിതാവിൽ നിന്ന് പരിശുദ്ധ സഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും യോഗ്യമാകുന്നു.
പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ സ്നേഹമുള്ള വിശ്വാസികളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശിരസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ഈ ബുധനാഴ്ച കന്യമാറുന്ന ദിവസം, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ പെരുന്നാള് പൂർത്തീകരിച്ച് അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടി ആ വിശ്വാസം പ്രഖ്യാപിച്ച് തുടർന്ന് അവന്റെ സ്വർഗാരോഹണത്തിലേക്കും അതിനുശേഷമുള്ള പെന്തിക്കോസ്തിക്കും ഒക്കെ ഒരുങ്ങുന്ന ഈ ദിവസം നമ്മെ തന്നെ താഴ്മയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ബലപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ അതിന് മുഖാന്തരമായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ നിമിഷവും തമ്പുരാൻ തന്റെ അത്ഭുതകരമായ കരങ്ങളിൽ നമ്മളെ നടത്തുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ദൈവത്തിന്റെ നടത്തിപ്പിന് എത്ര സ്തുതിച്ചാലും സ്തോത്രം ചെയ്യാലും അത് മതിയാവില്ല എന്ന് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരുന്നത് പ്രിയപ്പെട്ട ബെന്നിയച്ഛനെയാണ്, അറ്റ്ലാന്റയിലുള്ള അച്ഛൻ. വാസ്തവത്തിൽ അച്ഛനെ ഇന്നലെ ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ അച്ഛന് അച്ഛൻ ബിസിയാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും എനിക്കത് ഞാൻ തിരക്കിനിടയ്ക്ക് വായിച്ചത് അച്ഛൻ റെഡിയാണെന്നുള്ളതാണ്. പക്ഷെ ഞാൻ രാവിലെ അച്ഛൻ പ്രസംഗിക്കാനായിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടെങ്കിലും പിന്നീടാണ് അച്ഛൻ പറഞ്ഞത് അച്ഛ എനിക്ക് നല്ലൊരു തിരക്കുണ്ട്, അതുകൊണ്ട് എന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. അച്ഛൻ ബിസിയാണെന്ന് ഇന്നലെ അച്ഛന്റെ കുഴപ്പമല്ല, ഞാൻ വായിച്ചതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരുവചന ധ്യാനം ബലഹീനനായ ഞാൻ തന്നെ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നും തന്നെ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, 16-ാം തീയതി നമ്മുടെ കൊരട്ടിയിൽ സെമിനാരിയിൽ CM സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന വ്യൂഹാനോന്മാർ സേവേറിയസ് തിരുമനസിന്റെ 32-ാമത്തെ ഓർമ്മയായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ ചിലർക്ക് അറിയാമായിരിക്കാം. ആ പിതാവിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം ചെറിയപള്ളിയിൽ കബറടക്കപ്പെട്ട പുന്നത്രമാർ ഡയനേഷ്യസ്, അദ്ദേഹത്തിന് 197-ാമത്തെ ഓർമ്മയാണ്. ഈ പിതാക്കന്മാരെയൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ സ്മരിക്കുകയും അവരുടെ മധ്യസ്ഥതയെ ഒക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവരൊക്കെ സഭ ഓരോ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ നന്മയിലും വിശുദ്ധിയിലും, പ്രത്യേകിച്ച് സഭ അതിന്റെ പ്രതിസന്ധി ആയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ ആത്മീയ ചൈതന്യത്തോടെ നയിച്ച ശ്രേഷ്ഠരാണ്. അവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കുകയും മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി സ്കറിയ ആലപിക്കും. അതിനുശേഷം ദൈവ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്. ഹലോ മേരി. കേൾക്കാവോ പറയുന്നേ? ചില പക്ഷേ ഫോൺ മ്യൂട്ടഡ് ആയിരിക്കും.
ഹലോ അച്ഛാ.
ആ ഓക്കെ, കേൾക്കാം,
പാടിക്കോളാം.
ദൈവത്തിന്റെ ദരിദ്രനാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് ബെന്യേശൻ അച്ഛനെ പ്രസംഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച് അറിയാതെ അച്ഛന്റെ നാമം എഴുതിയെങ്കിലും അച്ഛൻ അസൗകര്യമായതുകൊണ്ട് സാധിച്ചില്ല. സാധാരണ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ഞാൻ എച്ച്ഹെച്ചന്റെയോ അല്ലെങ്കിൽ വി സി വർഗീസച്ചന്റെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. ഇന്ന് വി സി വർഗീസച്ചൻ അച്ഛൻ ഞാൻ വേണം പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട മറ്റുള്ള അവസരം വരുത്തിയുമ്പോൾ അച്ഛനെ രസിക്കുമെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ആഴമായ തയ്യാറെടുപ്പൊന്നുമില്ല. പെട്ടെന്നുള്ള ഒരു ചിന്തയാണെങ്കിലും എന്റെ മനസ്സിൽ തോന്നിയ ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ചെറിയ ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട ഐസക്കച്ചൻ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമ്മൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് 72 സങ്കീർത്തനം. അതിന്റെ 6 വാക്യം നമ്മളെല്ലാവരും നിരന്തരം വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. 72 സങ്കീർത്തനത്തിന്റെ 6 വാക്യം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. 72 സങ്കീർത്തനം 6 വാക്യം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ 72 സങ്കീർത്തനം, ഈ വാക്യമോ അല്ലെങ്കിൽ ഇതിനപ്പുറവും അപ്പുറവും ഒക്കെ നമ്മൾ ചിന്തോദ്വീപകമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. നിങ്ങൾ പലരും ഒരു പക്ഷെ ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കിയൊക്കെ പല ആളുകളുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതുതായി ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാനില്ലെങ്കിലും ഈ വാക്യം നമുക്ക് ഒരുക്കുന്ന ആത്മീക നന്മകളെ അല്ലെങ്കിൽ ആത്മീയ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രതീക്ഷകളെ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ ഒട്ടിയുറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കൂടുതൽ കരുത്തേകുവാൻ തക്കവണ്ണം ഈ ഒരു ചിന്ത നമുക്ക് സഹായകരമാകട്ടെ എന്ന് മാത്രം ചിന്തിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വാക്യം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നെന്ന് മാത്രം. നമുക്കറിയാം ഓരോ സങ്കീർത്തനം എഴുതുമ്പോഴും അതൊരു തലക്കെട്ടുണ്ട്. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ചില തലക്കെട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴും ഇതിന്റെ തൊട്ടുമുകളിൽ ഒരു തലക്കെട്ടുണ്ട്, ശലോമോന്റെ ഒരു സങ്കീർത്തനം. ശലോമോന്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് നമ്മൾ ഈ സങ്കീർത്തനത്തെ വായിച്ചെടുക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ വാക്യത്തിന്റെ പശ്ചാത്തലം ഒന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ശലോമോൻ എഴുതിയതായിട്ട് നമുക്ക് തോന്നാറില്ല. ഇത് ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പൊ ഈ സങ്കീർത്തനത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമെന്ന് പറയാനായിട്ട് കാരണം, ദാവീദ് രാജാവിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് അത് നടത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു ആരംഭമായിട്ടാണ് ഈ സങ്കീർത്തനം നമ്മൾ കാണേണ്ടത്. ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യം എന്ന് നമ്മൾ ഞാനിവിടെ പറയാനായിട്ട് കാരണം, തന്റെ പ്രിയ മകനായ ശലോമോനെ തന്റെ രാജ്യഭാരം ഏൽപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷത്തെ ദൈവമുമ്പാകെയുള്ള സമർപ്പണത്തിന്റെ പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുക. ദാവീദ് ശലോമോനെ തന്റെ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയപ്പോൾ അവനായിട്ട് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് 1-ാം വാക്യവും 20-ാം വാക്യവും ആ ഒരു സത്യത്തെ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാം. 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. ഇത് രാജാവെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ തന്നെ ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യഭാരം ഏൽക്കാൻ പോകുന്ന തന്റെ മകനെ ആണ് രാജകുമാരൻ ഉദ്ദേശിക്കുന്നതാണ്. അവനെയും തിരുമുമ്പാകെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാനം നമുക്കറിയാം 20-ാം വാക്യം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ശലോമോന്റെ സങ്കീർത്തനം എന്ന് ഇവിടെ മുകളിൽ തലക്കെട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ട് എഴുതപ്പെടുന്നത്. ഒരുപക്ഷെ ശലോമോന് വേണ്ടിയുള്ള ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിട്ടായിരിക്കാം ഈ സങ്കീർത്തനത്തെ നമ്മൾ കാണുക. അതോടൊപ്പം തന്നെ ഈ ശലോമോന് വേണ്ടിയുള്ള രണ്ട് അപേക്ഷകൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നിന്റെ നിയമപ്രകാരം അവൻ ഭരിക്കട്ടെ, അതുപോലെ തന്നെ അവൻ നീതിയോട് ഭരണം നടത്തട്ടെ. കാരണം നമുക്കറിയാമല്ലോ, ഒരു മകനെ ഒരു നമുക്കറിയാം നമ്മുടെയൊക്കെ മകള് ഒരു മക്കളൊക്കെ ഒരു പുതിയ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ചുമതലയിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളായ നമ്മള് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണീര് പൊഴിക്കുന്ന മാതാപിതാക്കളാണ്. നമ്മൾ അങ്ങനെ കണ്ണീര് പൊഴിക്കുമ്പോൾ നല്ല ഒരു പ്രതീക്ഷ നമുക്ക് അവരെക്കുറിച്ച് ഉണ്ട്, സംശയമൊന്നുമില്ല. അപ്പൊ അതുപോലെയാണ് ഈ ദാവീദ് രാജാവും തന്റെ മകനെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയ ഒരു ചുമതലയിലേക്ക്. ഒരുപക്ഷെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ ദാവീദ് രാജാവിന്റെ ഒരു മാനസിക നിലവാരം ബോധ്യപ്പെടുക. ഒരുപക്ഷെ ഈ മകനെ ഈ സ്ഥാനം ഏൽപ്പിക്കുമ്പോഴേ അപ്പന്റെ മനസ്സിൽ ഒരുല്ല തീയാണ്. പ്രത്യേകിച്ച് മറ്റ് സംഗതി പോലല്ലോ, ഒരു രാജ്യത്തിന്റെ ഭരണം ഒരു മകനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ വളരെ തീ നിന്നുകൊണ്ടാണ് രാജാവ് ഒന്ന് ശത്രു രാജാക്കന്മാരിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും സന്തോഷവും ഉറപ്പാക്കണം. ഇതിനേക്കാളൊക്കെ
ഒക്കെ ഉപരിയായിട്ട് ദാവീദ് രാജാവിനെ ഭരിച്ച ഏറ്റവും വലിയൊരു സങ്കീർണമായ ചിന്ത എന്ന് പറയുന്നത് ദൈവഭയത്തിൽ ഈ രാജ്യത്തെയും തന്റെ മകൻ ഈ ജനതയെ ദൈവഭയത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെ രണ്ടു മൂന്ന് ആഴമായ ആഗ്രഹം, പ്രതീക്ഷ അല്ലെങ്കിൽ ചിന്തകള് ഈ ദാവീദിന്റെ മനസ്സിലുണ്ട്. അത് അങ്ങനെയൊരു പശ്ചാത്തലത്തോടുകൂടിയാണ് ഈ ദാവീദ് രാജാവ് ഈ മകനെ ഈ രാജ്യഭാരം ഏൽപ്പിക്കുമ്പോൾ ദൈവവുമായി കണ്ണിനോടി പ്രാർത്ഥന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ദാവീദ് രാജാവ് തന്റെ മകനെ ഈ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ഈ മശിഹായുടെ വരവിനെ പറ്റിയും അല്ലെങ്കിൽ മശിഹ രാജാവ് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയെ പറ്റിയും ഒക്കെ ഉള്ളൊരു ഒരു ദീർഘദർശനവും ഇതിന്റെ പിന്നിലുണ്ടെന്ന് പിതാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം, പിതാവായ ദൈവം തന്റെ മകനായ ക്രിസ്തുവിനെ രാജ്യമേൽപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഗ്രഹത്തിന്റെയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജനത്തെ നീതിയോടെ ന്യായം വിധിക്കുക, എളിയവരെ ന്യായത്തോടെ പരിപാലിക്കുക, ദരിദ്ര ജനത്തെ പീഡയിൽ നിന്ന് വിടുവിക്കുക, ദരിദ്രന്മാരുടെ പൈതങ്ങളെ സംരക്ഷിക്കുക, പീഡിപ്പിക്കുന്നവരെ തകർത്ത് കളയുക, ദുഷ്ടതയെ സംബന്ധിച്ച ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉണർത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നീതിമാന്മാർക്ക് നന്മ ഉണ്ടാവുക, ഇങ്ങനെ അക്കമിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പം ദാവീദ് രാജാവ് തന്റെ മകനെ ഈ രാജ്യം ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ദീർഘദർശന വിചാരത്തോടുകൂടിയാണ് പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തേക്ക് അയച്ച് ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഈ ലോകത്തെ നീതിയോടെ നടപ്പാക്കുവാൻ തക്കവണ്ണം ഈ ചുമതല ഏൽപ്പിക്കുന്നതെന്നുള്ള ഒരു സത്യം കൂടെ ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അപ്പം തന്റെ മകനെ ഈ രാജ്യം ഏൽപ്പിക്കുമ്പോൾ അവന് എങ്ങനെയുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന് ദാവീദ് രാജാവ് ബോധ്യപ്പെടുത്തുകയാണ്, പ്രാർത്ഥനയിൽ കൂടി ദൈവമാകെ അപേക്ഷിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ പോലെ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ പോലെ. ഞാനീ അമേരിക്ക വന്നപ്പോഴാണ് ഈ നമ്മുടെ നമുക്ക് ഈ നമ്മുടെയൊക്കെ മുറ്റത്തൊക്കെ വളരുന്ന പുല്ലുണ്ടല്ലോ, ഈ പുല്ലിന് ഇത്രയും വാല്യുണ്ട്, പ്രസക്തിയുണ്ടെന്ന് മനസ്സിലായത്. കാരണം നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിലൊക്കെ ഈ പുല്ല് കളിക്കുമ്പോൾ നാട്ടിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ പണിക്കാരെ വിളിച്ച് തൂമ്പ എടുത്തുകൊണ്ട് ആ പുല്ലൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വിടും. കാരണം നമ്മുടെ രീതി അതാ. ഞാൻ സാധാരണ കണ്ടുവരുന്നു, ഇപ്പൊ വല്ലതും മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന അതാ, മുറ്റത്ത് പുല്ല് വളർന്നു വരുമ്പോൾ അത് കാട് വളരുന്നു എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി നമ്മൾ അതിനെയൊക്കെ ചെത്തി നീറ്റാക്കി ഇടും. നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയാക്കുന്നതൊക്കെ അങ്ങനെയാണ് അല്ലെ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മനോഭാവം മാറി, നമ്മൾ എങ്ങനെയും വീടിന്റെ മുറ്റത്തെ പുല്ലിനെ സംരക്ഷിക്കാനാ ശ്രമിക്കുക. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്തുള്ള ഈ പുല്ലിങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഇപ്പം ഇങ്ങനെ വിചാരിക്കുക എന്ത് ചെയ്യണമെന്നുള്ളു. ഇപ്പൊ എന്റെ വീടിന്റെ കൂട്ടത്തിലേക്ക് പറഞ്ഞതുള്ളതേ ഉള്ളൂ, നിങ്ങളാരും അതിന്റെ വഴി പറഞ്ഞു തരാനായിട്ടല്ല, ഞാൻ ഈ സാഹചര്യം കൊണ്ടൊക്കെ പറഞ്ഞതാണ്. ഉണങ്ങി നിൽക്കുന്ന പുല്ല് ഇപ്പൊ വെള്ളം തളിക്കാനും പിന്നെ കടയിൽ നിന്ന് അതിനുള്ള ഫീഡ് അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ച് അതിന്റെ ചുവട്ടിൽ ഇടാനും ഒക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നപ്പോഴാണ് ഈ പുല്ലിനെ സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യം തോന്നിയത്. ഈ വേദപുസ്തകത്തില് ഒരുപാട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് ഈ പുല്ലെന്ന് പറയുന്നത് അല്ലെ. ഒത്തിരി അടുത്ത് കേട്ടിട്ടുണ്ട്, പലപ്പോഴും വേദപുസ്തകത്തിൽ ഈ പുല്ലിനെ രൂപപ്പെടുത്തി അല്ലെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മനുഷ്യനെയുമായിട്ട് ചിന്തിച്ച ദൈവത്തിന്റെ സൃഷ്ടിയെന്ന് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും മകുടമായ സൃഷ്ടിയെ ഇമേജ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പുല്ലിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യൻ ഈ പുല്ലിന്റെ വിലയുള്ളതെന്ന്. 92-ാം സങ്കീർത്തനം 4, 5, 6 വാക്യം എന്ന് വായിച്ചേ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ രാവം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഇല്ലേ, എന്താ പറയുന്നത്? ഇത് മനുഷ്യരെ പറ്റിയാ പറയുന്നത് കേട്ടോ. മനുഷ്യരെ പറ്റി എന്താ ഇമേജ് ദൈവം ചെയ്യുന്നത്? അവര് പുല്ലുപോലെ ആകുന്നു. നമുക്കൊക്കെ ദേഷ്യം വരുമ്പോ പറയത്തില്ല ചിലരോടൊക്കെ, പോടാ ഞാനത് പൂരിപ്പിക്കുന്നില്ല, കാരണം പ്രാർത്ഥന നടത്തുന്നില്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ ചിത്രീകരിക്കുന്നത്? വളരെ മോശകരമായിട്ടൊരു വസ്തുവായിട്ട് ഈ പുല്ലിനെ നമ്മൾ ചിത്രീകരിക്കും. ചില മനുഷ്യനെയൊക്കെ ഒരു വിലയില്ലാത്ത മനുഷ്യർന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ 2-3 സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോഴും മനുഷ്യന്റെ മഹോന്നതമായ തലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ പലയിടത്തും മനുഷ്യനെ ഒരു പുല്ലുപോലെ ചിത്രീകരിക്കുമ്പോൾ മനുഷ്യൻ അത്ര വിലയുള്ളതെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഈ വേദഭാഗം മൂളി വായിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യനെ പുല്ലുപോലെ പറയാനായിട്ട് കാരണം ഈ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ ആയുസിന്റെ ഒരു ആകത്തുകയെ ചിത്രീകരിക്കുകയാണ് വാസ്തവത്തിൽ ഈ പുല്ലിനുമായിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിന്റെ ആയുസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വളരെ ചെറുതാണ് അല്ലെ. ഇവിടെ നമ്മൾ സംരക്ഷിച്ചൊക്കെ വെള്ളമൊഴിച്ച് വളർത്തുന്നതുകൊണ്ടൊക്കെ കുറെ കാലമൊക്കെ നിൽക്കുന്നുള്ളത്. എന്നാലും ഒരു പുല്ലിന്റെ ആയുസ് എന്ന് പറയുന്നത് പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന് തീരുന്നതാണ്. അപ്പം സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഒരു സംവത്സരം എന്ന് പറയുന്നത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു ഒരു ദൈവത്തിന്റെ ആ ഒരു ഒരു കണക്കുകൂട്ടലിനെ നമ്മൾ അങ്ങനെ നമുക്ക് എണ്ണിട്ട് അൺസർട്ടനിറ്റിയാ അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്നതിൽ അപ്പുറമാണ്. അപ്പുറമുള്ള ഒരു ദൈവത്തിന്റെ കണക്കിലെ ദിവസങ്ങളിലെ ഒരു ചെറിയ അവസ്ഥ മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ് എന്ന് ചിത്രീകരിക്കാനായിട്ട് സങ്കീർത്തനക്കാരനാണെങ്കിലും അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് എഴുത്തുകാരാണെങ്കിലും വിചാരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ നിസ്സാരതയൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പല മനുഷ്യന്റെയൊക്കെ വിചാരം ഞാനുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയും, ചില മനുഷ്യരൊക്കെ പറയുന്നത് അച്ഛാ ഞാനാ ഈ പള്ളി, ഞാനില്ലായിരുന്നെങ്കില് എന്നൊക്കെ ഈ പറഞ്ഞു വരുന്നത് അതാ ഞാനുണ്ടാക്കി. ഞാൻ തീർച്ചയായിട്ടും അവരുടെ ശ്രമങ്ങളെ ഒന്നും ചെറുതായിട്ട് കാണുന്നതല്ല, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. സമയം തോന്നുന്നില്ല പണ്ട് വന്ന ആളുകളൊക്കെ ഒരുപാട് കഷ്ടതയും പ്രയാസത്തിന്റെ അനുഭവത്തിൽ അതിന്റെ നന്മയൊക്കെ വളരെ വാനോളം പൊഴുതിക്കൊണ്ട് നമ്മള് വലിയ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ നന്മ തന്നെ ഇല്ലാതാക്കുക. ഞാനാ അങ്ങനെ ചെയ്തത്, ഞാനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ഞാനൊന്നും ഇല്ലാന്ന് നീ ഇവിടെ കുർബാന ജലത്തിലൊന്നായി പറഞ്ഞു തരുന്നത്. ഓട്ടെ, അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു കരുണയാ. അപ്പൊ അല്ലെങ്കിൽ അത് പല അങ്ങനെ അഹങ്കാര മനോഭാവത്തോടൊക്കെ പറയുന്ന ഒത്തിരി മനുഷ്യരെ ഞാന് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ ഇടപെടുമ്പോഴ് പല മനുഷ്യരും ഞാൻ നേരിട്ട് എനിക്ക് പല മനുഷ്യരെ അറിയാം. അച്ഛാ ഞാൻ എന്റെ സ്വഭാവം ഞാൻ പോട്ടെന്ന് ചേർത്ത് അല്ല അവനെ എടുത്ത് ഞാൻ പള്ളിയിൽ നിന്ന് എടുത്ത് അങ്ങനെ കളഞ്ഞാലും ഇങ്ങനെ കളഞ്ഞാലും എന്നൊക്കെ വീമ്പ് മുഴക്കുന്ന പല മനുഷ്യരുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവമേ വേദോത്സവം വായിക്കുമ്പോൾ അവരുടെയൊക്കെ നിസ്സാരത എത്രയാണെന്ന്. ശരിക്കും ഈ വാക്യങ്ങളെയൊക്കെ ഒന്ന് ഹൃദയത്തിൽ തട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പരാമർശം അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. ചില പാവപ്പെട്ട മനുഷ്യരൊക്കെ പള്ളി വരുമ്പോൾ അവരെ പറ്റി അവരെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവരെ ഞാൻ അങ്ങനെ എടുത്ത് കളയും ഇങ്ങനെ എടുത്ത് കളയും എന്നൊക്കെ പറയുന്ന മനുഷ്യരെ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം നമ്മളൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എന്തെന്നുള്ളത് അല്ലെങ്കിൽ ദൈവം കണക്ക് കൂട്ടിയിരിക്കുന്ന സമ്പൽസരങ്ങളിൽ നമ്മുടെ ആയുസ് എത്ര എന്നുള്ളതെന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം രീതിയിലുള്ള വാക്കുകളോ ചിന്തകളോ അഹങ്കാര ഭാവമോ ഒന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് എന്താണ്, അവനൊരുറക്കം പോലെ എത്ര അവൻ രാവിലെ മുളച്ചു വരുന്നു പുല്ലുപോലെയാകുന്നു. ഒരു നിസ്സാരത്തെ പറ്റി പറയാം. അതുപോലെ സങ്കീർത്തനം 103 സങ്കീർത്തനം 15 വാക്യവും വീണ്ടും അവൾ ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിനുമേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഇവിടെ ബോധിപ്പിക്കുന്ന അതാണല്ലേ ഈ ദൈവത്തിന്റെ ദയയില്ലാതിരിക്കുന്ന സാധാരണ മനുഷ്യന്റെയൊക്കെ അവസ്ഥയെ പറ്റിയാ പറയുന്നത് അല്ലേ. അവന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു, പൂക്കുന്ന കാലഘട്ടത്തിലൊക്കെ ശോഭിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. നന്നായിട്ടൊക്കെ തിളങ്ങി നല്ല ശോഭിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ദൈവാശ്രയം ഇല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ അതിന്റെ അവസ്ഥ മൊത്തത്തിൽ മാറും. അത് ഒഴിഞ്ഞു മടങ്ങി 2 ഉണ്ട്, നമുക്കറിയത്തില്ലേ. നല്ല പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റടിക്കുമ്പോൾ അത് ഒഴിഞ്ഞു, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മടങ്ങി പോകും. അത് എപ്പോ അത് ഒഴിഞ്ഞു പോകുന്ന പിന്നെ അതിന് അവന് നിലനിൽപ്പൊന്നുമില്ല, അതങ്ങ് ഉണങ്ങി വരണ്ടു പോകുന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അവിടെ വീണ്ടും പറയുന്നത് യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ യഹോവയിൽ ആശ്രയിക്കുന്ന മക്കള് ഒരു ഉണങ്ങിപ്പോവുകയില്ല, അവരുടെ നാമം എന്നേക്കും നിലനിൽക്കും. എന്ത് സത്യമാണ്, നമുക്കറിയാവല്ലോ. പരിശുദ്ധ പരമ്പര തിരുമേനിയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ജീവിച്ച നമ്മൾ നേരത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ ഞാൻ പരാമർശിച്ചു, അവരൊക്കെ എന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരെ നമുക്കറിയാം, അതിനപ്പുറമുള്ള തലമുറകളുടെ നമുക്കൊരു നിശ്ചയമൊന്നുമില്ല. നമ്മളും അങ്ങനെ ആയിരിക്കും, നമ്മുടെ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞാൽ നമ്മളിന്നും അധികം ഓർക്കണമെന്നൊന്നുമില്ല. പക്ഷെ ആരാണ് ഓർക്കപ്പെടുക? ഈ ലോകത്തിൽ ജീവിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അവരെപ്പോഴും ഓർക്കപ്പെടും. അപ്പം നമ്മള് അങ്ങ് മറന്നു പോകൊണ്ട് മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന നന്മയുടെ വാല്യു അനുസരിച്ചിരിക്കും ലോകം നമ്മളെ ഓർക്കുന്നതും നമ്മളെ മറക്കുന്നതും ഒക്കെ പോകട്ടെ. അപ്പൊ അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:6 ഇങ്ങനെ പറയുന്നുണ്ട്, കേട്ടോ വിളിച്ചു പറയുക എന്നൊരുത്തർ പറയുന്നു, എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയും ആകുന്നു, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ അഹങ്കാരിയായ മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു വന്നതിന് ശേഷമാണ്, അല്ലെ, ദൈവത്തെ മറന്നു പോകുന്ന ഇസ്രായേൽ ജനതയുടെ ദുരവസ്ഥയെപ്പറ്റി പറഞ്ഞു വരുന്നതിന് ശേഷമാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുക. അപ്പൊ മനുഷ്യരുടെ നിസ്സാരതയൊക്കെ അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ 51:11 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും, നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരങ്ങവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെയായി തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? അതായത് ദൈവത്തെ മറന്ന് മറ്റു പല മനുഷ്യരിലും ഒക്കെ ആശ്രയം കണ്ടെത്തുന്ന ആളുകളെ പറ്റി പറയുന്നതാണ് കേട്ടോ. മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെയായി തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? അതുപോലുള്ള ആളുകളെ നീ ഭയപ്പെടുവൊന്നും വേണ്ട, നീ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനം ഇവിടെ നൽകുന്നുണ്ട്. എന്നിട്ട് യാക്കോബ് സ്ലീഹയുടെ ലേഖനം 1:9 വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവരുമാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ കേട്ടോ. ധനവാന്മാരൊക്കെ പിന്നെ എന്താണ് പ്രശംസിക്കുന്നുള്ള, പക്ഷെ ഏത് സമയത്ത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, ഞാൻ വെറും വയലിലെ പൂ പോലെയാണ് അല്ലെങ്കിൽ പുല്ലുപോലെയാണെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്റെ ധനത്തിൽ ഒരിക്കലും പ്രശംസിക്കരുത് എന്ന്, പ്രശംസിക്കുകയാണെങ്കിൽ എളിമയിൽ പ്രശംസിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടെ യാക്കോബ് സ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. വീണ്ടും നമ്മൾ 1 Petros 1:24 വാക്യങ്ങൾ വായിക്കുന്നു: സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു, പുല്ലു വാടി പൂ ഉതിർത്തു പോയി. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഉദ്ധരിച്ചത്, ഇതൊക്കെ എപ്പോഴും മനുഷ്യന്റെ നിസ്സാരതയെ പറ്റി പിതാക്കന്മാര് അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സത്യങ്ങളാണ്. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പുല്ലുപോലെയാണ്. ഏത് സമയത്ത് എന്ന് പറഞ്ഞാൽ പുല്ലുപോലെ വിലയില്ലാത്തുള്ള ഒരർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ കാലഘട്ടത്തിന്റെ ദൈർഘ്യം, പിന്നെ പുല്ലുപോലെ വിലയില്ലാത്തതെന്നൊരർത്ഥവും വരും അതിനകത്ത്. എപ്പടാ ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പുല്ലുപോലെ വിലയില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കടന്നു വരും, ഇവിടുത്തെ എറിയണ്ടിയ ഒരവസ്ഥ വരും. എന്നാൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംവത്സരമൊക്കെ അങ്ങനെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ എന്നും അനേകരുടെ ഹൃദയത്തിൽ ഓർക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത ഇവിടെ നമ്മളെ ഇവിടെ നൽകുകയാണ് ഈ മനുഷ്യനെ പുല്ലുകൊണ്ട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ. അതിന്റെ കൂടെ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവൻ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ അവൻ ഇറങ്ങി വരട്ടെ. ദൈവാനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ഒരു ഘട്ടം, മനുഷ്യന്റെ ഈ അവസ്ഥ ഈ പുല്ലുപോലെയൊക്കെ ആണെങ്കിലും അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ, എനിക്ക് ഈ ഇമേജ് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനുഷ്യന്റെ മറ്റൊരവസ്ഥയെ പറ്റി പറയുകയാണ്. ഈ അരിഞ്ഞ പുൽപ്പുറത്ത് എന്ന് പറയുക എന്ന് പറയുന്നത്, പുല്ല് മുറിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു പുല്ല് മുറിക്കപ്പെടുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? ഒന്ന്, അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നുള്ളതാണ്; രണ്ട്, ഈ പുല്ലിന് വേദന അനുഭവിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ അരിഞ്ഞ പുൽപ്പുറത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുല്ല് അരിയപ്പെടുക എന്ന് പറയുമ്പോൾ, പുല്ലിനുണ്ടാകുന്ന ഒരു നൊമ്പരത്തിന്റെ കഥയോട് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനും നിങ്ങളും ഒരു പുല്ലിന്റെ, അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു വസ്തുവിന്റെ ഇമേജായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അരിയപ്പെടുന്ന മുറിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. അത് എത്ര വലിയ ഭക്തനാണെങ്കിലും, അല്ലെങ്കിൽ എത്ര തരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, അപ്പൊ ഭക്തിയോട് ജീവിച്ച മനുഷ്യനായാലും അല്ലാത്ത ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും, ഈ ലോകം സമ്മാനിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മൾ മുറിക്കപ്പെടുന്ന അരിയപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത്, എത്ര വലിയ മനുഷ്യനാണെങ്കിലും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും മുറിക്കപ്പെടുന്ന അരിയപ്പെടുന്ന പറ്റ, ഒരു പക്ഷേ ലോകം സമ്മാനിക്കുന്ന ചിലപ്പോൾ രോഗങ്ങളാകാം, മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഭീഷണിയാകാം, അല്ലെങ്കിൽ അപമാനങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയോടെ കണ്ടുവച്ച പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാകാം, അല്ലെങ്കിൽ ഏറ്റവും ഉറ്റവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകുന്നതാകാം. ഇതൊക്കെ നമ്മുടെ പുല്ല് മുറിയപ്പെടുന്ന, അല്ലെങ്കിൽ നൊമ്പരമേക്കുന്ന ചില ജീവിതത്തിന്റെ അവസ്ഥകളാണ്. ഈ അവസ്ഥകളിൽ നമ്മൾ നിലനിർത്തുന്ന ശക്തി എന്താണ്? ഈ അവസ്ഥകളിലാണ് നമുക്ക് എന്ത് ലഭിക്കേണ്ടത്? അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ, അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന വൻമഴ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ വൻമഴ എന്ന് പറയുന്നത് ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ശക്തമായ ദൈവ അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ മുറിവുകള്, നമ്മുടെ ജീവിതത്തിൽ നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരാണെങ്കിൽ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ, തീർച്ചയായിട്ടും ആ മുറിയപ്പെടലിന്റെ വേദനമായത്തക്കവണ്ണം ഉയരങ്ങളിലെ വൻ മഴ നമ്മളെ സ്പർശിക്കും എന്നുള്ള ഒരു തിരിച്ചറിവോട് നമുക്ക് ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. ദൈവത്തിന്റെ വൻ അനുഗ്രഹങ്ങൾ എപ്പോഴോ മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഞാൻ നിങ്ങളും ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നടത്തുമ്പോഴും എന്നെ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചുവട് വെച്ച പഥങ്ങളെന്ന് ഓർത്ത് നോക്കിയേ എത്ര പ്രാവശ്യം നമ്മുടെ ചുവടുകള് ലോകം സമ്മാനിച്ച പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ വഴുതി വീഴേണ്ട അല്ലെങ്കിൽ മുറിവുകളിൽ കൂടി നമ്മൾ കടന്നുപോയ വഴികളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പിന്നിൽ ചിന്തിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ആ വേദനകളൊക്കെ മറന്നുപോകത്തക്കവണ്ണം എത്ര ശക്തമായിട്ടാണ് വൻമഴ പോലെ ദൈവത്തിന്റെ കരങ്ങൾ ഇറങ്ങി വന്നത്. നമ്മുടെ കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല, നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കണ്ണുനീരും അവരുടെ സമർപ്പണ ജീവിതവുമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ ഓർക്കേണ്ടതാണ്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ പോലെയും ചെറിയ മഴയല്ല വൻമഴ, ആ വൻമഴ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ മഹാശക്തിയെ കാണിക്കുകയാണ്. വൻമഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാവട്ടെ. കാരണം അവരുടെ തലമുറ, അതായത് നമ്മുടെ തലമുറ പോലും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന വൻമഴ, ഞാനും നിങ്ങളും ഒക്കെ ഒരു അരിഞ്ഞ പുല്ലിന്റെ അനുഭവത്തിൽ കൂടിയാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആ വൻമഴയ്ക്ക് നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ സാധ്യതയുള്ള വൻമഴയായ സർത്താവിന്റെ കരങ്ങളെ മുറുകെ പിടിക്കാനുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി നമുക്ക്. നമ്മൾ ദേവാലയത്തിൽ ആരാധിക്കുമ്പോഴും നമ്മൾ ആത്മീയ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ധരിക്കരുത് ഇതൊരു നിസ്സാരമായ കാര്യമാണ്. ചിന്തിക്കുന്നത് ഇന്നത്തെ സെക്കുലർ വേൾഡ്, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട് സന്ദർശനം അനുബന്ധിച്ച് ഒരു നല്ല ഒരു പിതാവുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പള്ളിയിലൊക്കെ വരികയും അദ്ദേഹം ആദ്യകാലങ്ങളിൽ വരികയും പള്ളിക്ക് വേണ്ടി ഒരുപാട് നന്മയൊക്കെ ചെയ്ത മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വേദനയോട് പറയുകയുണ്ട്, അച്ഛാ ഇന്നത്തെ പള്ളികളുടെയൊക്കെ അവസ്ഥ നമ്മുടെ നല്ല പൊത്തത്തിൽ കാണുന്ന ഒരു സംഗതി, അവസ്ഥയെ കാണുമ്പോൾ വിഷമം വരും. കാരണം മനുഷ്യൻ നിന്ന് വിശ്വാസമോ ഭക്തിയോ ഒക്കെ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വേദനയും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പള്ളിയും ആരാധനയൊക്കെ പടിഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പള്ളിയെ മറന്നും ആരാധന മറന്നും ജീവിക്കുമ്പോൾ അവനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ദൈവം അറിയാതെ, കാരണം ഇന്നത്തെ ഒരു ലോകത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് സെക്കുലറിസം ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ലഭ്യമാകുന്ന തിരിച്ചറിവുകളൊക്കെ എങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കാം? കാരണം പിശാചിന്റെ ഒരു തന്ത്രമാണ് ഈ സുഖലോലുപതയിലും അതുപോലെ അധാർമികതയിലും അസന്മാർഗിക ജീവിതങ്ങളൊക്കെ നയിക്കണമെങ്കിൽ ഈ ഭക്തി വലിയൊരു വിലകുതകടിയാണ്. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, ദൈവഭയം എന്നൊരു കണ്ടന്റ് മനുഷ്യ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള ജീവിത ശൈലികളെ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാം ഒരു നന്മയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരെ പലപ്പോഴും പറഞ്ഞു തരുന്ന ആദ്യത്തെ ഉപദേശം എന്നറിയോ, ഇതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു തരും അല്ലേ. ഈ നന്മയിൽ ജീവിക്കുന്നതും നന്മ ചെയ്യുന്നതും ദൈവഭയം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഓ ദൈവം ഇത് കാണുന്നുണ്ടോ, ഇങ്ങനൊക്കെ ചോദിച്ച് നമ്മളെ വളരെ മനഃശാസ്ത്രപരമായിട്ട് കൊണ്ടുവന്നിട്ടാണ് പല മക്കളെയും എത്രയോ കുഞ്ഞുങ്ങളും തെറ്റിപ്പോകുന്നുണ്ട്. ഇവരാരും മോശക്കാരായിട്ടല്ല, ഇവര് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്കൊക്കെ ഇങ്ങനെ തിരക്കായതുകൊണ്ട് അവരെ പള്ളി കൊണ്ടുപോകാനും അവരെ പ്രാർത്ഥിപ്പിക്കാനും ജീവിതത്തിന്റെ വാല്യൂ ഒന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് തന്നെ സാധിക്കുന്നില്ല. കാരണം നമ്മൾ തന്നെ അങ്ങനെ ജീവിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലാതെ പോകുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ കോളേജിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് അവര് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ പോയി ഇതിനകത്തുള്ള കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവരെ അവർ പെട്ടെന്ന് ആകർഷിക്കുന്നത്. അങ്ങനെയാണല്ലോ എപ്പോഴും തിന്മ ആകർഷിക്കാനാ നല്ലത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അറിഞ്ഞു അറിയാതെ അവരുടെ ജീവിതം വഴുതി വിട്ടുപോകും. പക്ഷെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ്, കൈവിട്ടു പോകുന്ന ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്കൊരു തിരിച്ചുവരവ് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക. അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ നമ്മൾ ചെറുതായിട്ട് കാണരുത്, അതിനെ വലുതായിട്ട് കാണണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവിത ശൈലികളും ചിട്ടപ്പെടുത്തിയെടുക്കാൻ ക്രമീകരിച്ചെടുക്കാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഒരു ദൈവിക അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് ഈ ലോകം സമ്മാനിക്കുന്ന മുറിവുകൾ വന്നാലും ആ മുറിവുകളുടെ ആഴം അറിയാതെ വണ്ണം നമ്മളെ ദൈവം ഉയരങ്ങളിൽ നിന്ന് സ്പർശിക്കുന്നത്. അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന മൺമഴ പോലെ നിന്റെ കൃപ ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അത് അവകാശത്തോടെ പറയണമെങ്കിൽ ആ അവകാശം സ്ഥാപിച്ചെടുക്കത്തക്കൊണ്ടുള്ള ഒരു ആത്മീയ ബന്ധം നമുക്കും ദൈവവും തമ്മിൽ നമുക്കുണ്ട്. നമ്മുടെ ആരാധനയിലും നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന നന്മയുള്ള ജീവിതത്തിൽ കൂടെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കട്ടെ. ഈ വാക്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. നമ്മൾ മനുഷ്യൻ വിലയില്ലാത്തൊരു പുല്ലൊന്നുമല്ല, ബലയില്ലാത്തവരാകും എപ്പോഴാണ്. അത് അത് പുല്ലാണെങ്കിലും വൃക്ഷമാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. യോഹനാൻ പറയുന്നുണ്ടല്ലോ, എന്താ ഫലമില്ലാത്ത വൃക്ഷം വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ച് വെക്കട്ടെ. അത് പുല്ലെന്നുള്ള എത്ര വലിയ വൃക്ഷമാണെങ്കിലും പ്രയോജനരഹിതമാണെങ്കിൽ ഫലശൂന്യമാണെങ്കിൽ വെട്ടിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന പുല്ലതല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ലോകം സമ്മാനിക്കുന്ന മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകൾ മാറത്തക്ക വണ്ണം, ആ മുറിവുകളുടെ ആഴം തിരിച്ചറിയാതെ വണ്ണം ഉയരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സ്പർശനം ഇറങ്ങി വരും. അങ്ങനെ സ്പർശനം ഇറങ്ങിയത്തക്ക വണ്ണമുള്ള ഒരു ആത്മീക ബന്ധം പുനഃസ്ഥാപിക്കാൻ നമ്മുടെ ഈ പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും നമ്മുടെ ഈ ചിന്തകളും ഒക്കെ നമ്മളെ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കോട് ഉപസംഹരിക്കുന്നു. ദൈവനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, വളരെ ശ്രേഷ്ഠമായ ഒരു വേദഭാഗത്തെ പെട്ടെന്ന് പറയുവാൻ തക്കവണ്ണം പ്രഭാവരത്തിൽ നിറച്ച് ബഹുമാനപ്പെട്ട രാജേഷത്തിനെ ദൈവനമ്പുരാൻ ഉപയോഗിക്കുകയും 72 സങ്കീർത്തനത്തെ ആസ്പദമാക്കി വളരെ വിശദമായി നമ്മുടെ ആധുനിക ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ ശ്രദ്ധേയമായി ചിന്തിക്കാൻ പറ്റുന്നൊരു വിഷയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് അച്ഛൻ നൽകുകയും ചെയ്തു. എ സാം റിട്ടൺ ബൈ ഡേവിഡ് ടു എക്സ്പ്രസ് ഹിസ് ഹോപ്പ് ഫോർ സോളമൻ എന്ന് ഇതിനൊരു തലക്കെട്ട് വെച്ചുകൊണ്ട് ചില പുസ്തകങ്ങൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് ആധികാരികമായി എഴുതപ്പെട്ടിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അച്ഛൻ അതിലെ 6 വാക്യത്തെ ആസ്പദമാക്കിയാണ് പ്രധാനമായി തന്റെ സന്ദേശം ആരംഭിച്ചത്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ദാവീദിന്റെ സങ്കീർത്തനം എന്ന് തലക്കെട്ടാണെങ്കിലും ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ തന്റെ മകന്റെ ഭാവി ജീവിതത്തെ ദൈവം തമ്പുരാൻ എത്രമാത്രം ധന്യമാക്കും എന്നുള്ളൊരു വലിയ ശുഭ പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ധന്യമായ സങ്കീർത്തനം രചിക്കുന്നത്. ബൈബിളിന്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആലാപനങ്ങളെ പോലെ സങ്കീർത്തനങ്ങൾ അതിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബൈബിളിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഒരു പുസ്തകമാണ്. നമ്മൾ ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ ജീവിക്കുമ്പോഴും ഏത് സന്ദർഭത്തിലുമൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുവാൻ, വായിക്കുവാനാണെങ്കിലും ധ്യാനിക്കുവാനാണെങ്കിലും നമ്മുടെ ആരാധനകളിലെ കീർത്തനങ്ങൾ ഗീതങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുമ്പോഴുമൊക്കെ ഏറെ പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്ന വചനങ്ങൾ ഈ സങ്കീർത്തന പുസ്തകത്തിലെ തന്നെയാണെന്നുള്ളത് സത്യമാണ്. ഇന്ന് അച്ഛൻ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് പുൽച്ചെടിയുടെ ഒരു പ്രാധാന്യം ചിലപ്പോഴൊക്കെ നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിലും വേദപുസ്തകത്തിൽ ആ പുല്ലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ അച്ഛൻ ചിത്രീകരിച്ചു. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. പക്ഷേ പുല്ലുപോലെയാണെങ്കിലും ദൈവത്തിന്റെ കൃപ പനിമഞ്ഞ് പോലെ പെയ്യുമ്പോൾ അവൻ ജീവിക്കുന്ന ഇടത്ത് സ്വർഗം കടന്നു വരും എന്നൊരു ശക്തമായ ചിന്ത അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ലോകം, ഇന്നത്തെ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമാണ്. പക്ഷേങ്കിലും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനമായ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ ഹൃദയങ്ങളിൽ അവസാനിക്കുന്ന അവശേഷിപ്പ് ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും മാത്രമാണ്. എത്ര സാങ്കേതിക വിദ്യകൾ കൂടുന്നോ, എത്ര ശാസ്ത്രശാഖകൾ ഉയരുന്നുവോ, അതിലൂടെ നമുക്ക് സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ചില ഭാരങ്ങൾ കുറയാൻ ഉള്ള എളുപ്പവഴികൾ, ചില ഷോർട്ട്കട്ട് മെത്തേഡുകൾ കണ്ടുപിടിച്ചാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആത്യന്തികമായി മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് സമാധാനമാണ്. ഈ സമാധാനം അന്വേഷിച്ച് ഇറങ്ങിയ ധാരാളം മഹാന്മാരെ ലോകത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും ശക്തമായി നൽകിയ ആളിന്റെ രൂപം അത് ക്രിസ്തു തന്നെയാണ്. ആ രൂപത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു വിശേഷണം നൽകിക്കൊണ്ടാണ് ക്രിസ്തു സമാധാനം ലോകത്തിന് പങ്കുവച്ചത്. ഈ സമാധാനത്തെ പരിപൂർണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, അത് ശ്രദ്ധിക്കണമെങ്കിൽ, നമുക്ക് വചനത്തിന്റെ പവിത്രതയും ആരാധനയുടെ സൂക്ഷ്മതയും സഭാജീവിതത്തിന്റെ നന്മയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയം നീങ്ങുമ്പോൾ മാത്രമേ ആ സമാധാനം ഉൾക്കൊള്ളുവാനോ കാംക്ഷിക്കുവാനോ നമുക്കിടയാകാറുള്ളൂ. ഇന്ന് അവരന്റെ സുഖത്തെക്കാൾ അവനവന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു ഒരു ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ആവർത്തിച്ചത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ ജീവിതം ഇപ്രകാരമാണ്, ക്രൈസ്തവന്റെ വിളി സ്വയം പ്രകാശിക്കാനല്ല ക്രിസ്തുവിന്റെ പ്രകാശം പകരുക എന്നതാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മനുഷ്യര് അവനവന്റെ കഴിവിനെ പ്രകടിപ്പിക്കുക, അവനവന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം അതിൽ അത് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക, അവനവന്റെ പ്രായം എത്ര കൂടിയാലും അതിൽ യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതിലൂടെ സമാധാനം കണ്ടെത്തുക. പക്ഷെ അദ്ദേഹം പറയുന്നത് ക്രൈസ്തവന്റെ വിളി സ്വയം പ്രകാശിക്കാനല്ല ക്രിസ്തുവിന്റെ പ്രകാശം പകരുക എന്നതുള്ളതാണ്. ക്രിസ്തുവിന്റെ പ്രകാശം അത് പകരണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. അതിനുള്ളൊരു വലിയ ശക്തമായ ആഹ്വാനം ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ട രാജേഷൻ നമുക്കായിട്ട് നൽകി. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 6:10 10-11, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ഒരു ഡെഫിനിഷൻ പൗലോസ് ലീഹ അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവ കൃപയിൽ നിറയുന്ന വ്യക്തികളോടും വിശുദ്ധന്മാരോടും അപ്രകാരമുള്ള വിഷയങ്ങളോടും പ്രതിപത്തിയും താല്പര്യവും കാണിക്കുന്നവനെ ഒരിക്കലും ദൈവം തമ്പുരാൻ അനീതിയോടെ കാണുകയില്ല. അത്ര പ്രാധാന്യമാണ് ആരാധനാ ജീവിതം, പൗദാശിക ജീവിതം, അതുപോലെ തന്നെ വിശ്വാസത്തിൽ അടിസ്ഥാനമായ ജീവിതം, വേദപുസ്തക ബന്ധം. ഇന്ന് ഈ കാര്യങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് അതിന്റെ ഗാഢത ചാലിച്ചു കളയുവാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും സമയത്ത് വന്നാൽ മതിയാകും, അല്ലെങ്കിൽ ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനിടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞു അതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ കുറച്ചു പേരെങ്കിലും, അച്ഛൻ തന്നെ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണവും പറഞ്ഞു, ചില മനുഷ്യരെങ്കിലും ഒരു കാലഘട്ടത്തിലും ഇന്നും ആ സത്യവേദപുസ്തകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിന്റെ നന്മയാണ് സമൂഹം ഇന്നും നശിച്ചു പോകാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സുബോറ പ്രാർത്ഥന പോലും ചിലപ്പോഴൊക്കെ അത് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ എനിക്കതിന് സമയം കിട്ടാറില്ല അച്ഛാ, ചിലത് പറയും ആഗ്രഹമുണ്ട് അച്ഛാ പറ്റുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം പറ്റുന്നുണ്ട്, ഇതിന് മാത്രം സമയം ലഭിക്കാറില്ല. ദേവാലയത്തിൽ വരാത്തത് എന്താന്ന് ചോദിക്കുമ്പോഴും ഞാൻ എഴുന്നേറ്റ് വെച്ചിട്ട് താമസിച്ചു പോയി, പക്ഷെ ജോലിക്ക് പോകുമ്പം ഒരു മിനിറ്റ് പോലും നമ്മൾ താമസിക്കാറില്ല, കൃത്യമായിട്ട് എഴുന്നേക്കും. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങാറുണ്ട്, പക്ഷെ ദേവാലയത്തിന്റെ കാര്യത്തിലോ വേദപുസ്തകം വായിക്കുമ്പോഴോ പ്രാർത്ഥനയ്ക്കുള്ള സമയത്തിലോ ഒക്കെ അതിനെ ലാഘവമായി കാണുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായപ്പോഴാണ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ അവനവനിലേക്കുള്ള സുഖത്തിലേക്ക് മനുഷ്യൻ മാറാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് മറ്റുള്ളവരാളുടെ വേദനയോ വിശപ്പോ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവനവന്റെ കാര്യം സുരക്ഷിതമാക്കാനുള്ളൊരു വലിയ തത്രപ്പാട്. അടുത്ത തലമുറയെ ജനിപ്പിക്കണമെങ്കിൽ ഒരു കഷ്ടപ്പാടിന്റെ അനുഭവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് വേണ്ട എന്നുള്ള തീരുമാനം പുത്തൻ തലമുറ എടുക്കാനുള്ള കാരണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പനിമഞ്ഞ് ലഭിക്കുമെങ്കിൽ പുല്ലുപോലെ വാടേണ്ടവനാണെങ്കിലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിക്കാനുള്ളൊരു സാധ്യതയുടെ വാതിൽ ഈ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത് ശലോമോനെ കുറിച്ചുള്ള ദാവീദിന്റെ സ്വപ്നം പോലെ ദൈവം നമ്മളെക്കുറിച്ചും സ്വപ്നം കാണുന്നു. ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലഹീനനായ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. രാജേഷന്റെ ധന്യമായ ഈ ചിന്തകൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
താങ്ക് യു സർ. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേര് വായിച്ചതിന് ശേഷം ബിജോയ് അച്ഛന് പ്രാർത്ഥന നേർപ്പ് നൽകുന്നതായിരിക്കും. ഒരു അനന്യ മാത്യു, 5 മാസം പ്രായമുള്ള ഒരു കുട്ടി കുഞ്ഞാണ്. അതിന് ഹാർട്ടിന് ചെറിയൊരു പ്രയാസമായിട്ട് അതിന്റെ സർജറി നടക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. 5 വയസ്സുള്ള അനന്യയെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജോസ്, ഷാജി ഒരേവർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രാജു, എറണാകുളത്തുള്ള രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രാവിലെ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ മീൻ ടൈമിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജോൺ. അതുപോലെ ലിസി എബ്രഹാം ക്യാൻസർ ആയിട്ട് ചികിത്സയിലാണ്, അല്പം സിവിയർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ലിസി എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസിനെ ഓർക്കാം, രാജൻ തോമസ്, വിൻസി, ഷാജി ജോസ്, ശാന്തി, ഫാൻസി, തോമസ് വർഗീസ്, ആലിസ് ജോസഫ്, ജിമ്മി, കൊച്ചുമോൾ സജി ആൻഡ്രോഫാൻ, ജോയൽ, ജോജി മാത്യു, ജോയൽ മോഹൻ, ഇപ്പൊള്ള കുഞ്ഞുമോനിക്കാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ടോബി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ദൈവോപാ സമർപ്പിക്കാം. ഇപ്പോഴ് ബിജോയച്ചന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ഫോൺ മ്യൂട്ടഡ് ആണോ എന്ന് സംശയമുണ്ട്. ബിജോയച്ചൻ
കേൾക്കാം.
രണ്ടുപേരോട് ഓർക്കുന്നു, റേച്ചൽ സ്കറിയ, സൂസൻ തോമസ്, ആനി ജോയി, ഫാദർ ജോഷുവ ക്യാൻസർ ആണ്. ഇത്രയും പേരെ നമുക്ക് ദൈവോപാകെ ഓർത്ത് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ സത്യേക നാമത്തിൽ തനിക്ക് നമ്മുടെ മേൽ തന്ന ഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോർ, സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം ഞങ്ങൾക്ക് നൽകി പുതിയ പ്രകാശവും പുതിയ ചൈതന്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ വെളിച്ചം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആ ദിനം അനുഗ്രഹപ്രദമായി ജീവിക്കുമ്പോൾ അങ്ങയുടെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയും മനസ്സുധൈര്യവും അവിടെ നീ പകർന്നു തരണമേ. വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ നേരിടുമ്പോൾ തളർന്നു പോകാതെ അതിനെ പരിഹരിക്കുവാനും അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണമേ. അനേക വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ദൈവമായ കർത്താവ്, ചെയ്തുപോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിന്റെ വചനങ്ങൾ കേൾക്കുകയും താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ ഞങ്ങൾക്കൊന്നുമില്ല. എല്ലാം അവിടുത്തെ ഭിക്ഷയാകുന്നുവെന്ന് ഞങ്ങളെ തിരിച്ചറിയുവാനും ആ താഴ്മയിൽ ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവും സ്നേഹവും വാഴുമാറാകണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഒരുക്കുന്ന എല്ലാ വൈദികരെയും അവർക്ക് കൈബലമേൽപ്പിക്കുന്നു. ശോഭിത പുരോഹിതന്മാരായി മേൽപ്പെട്ടക്കാരായി സഭയ്ക്കും സമൂഹത്തിനും നന്മകൾ ചെയ്യുവാനും അങ്ങയുടെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരെ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും വേറെപാടിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, അവരെ സന്ദർശിക്കണമേ, അവരെ സഹായിക്കുവാൻ അനേകരെ നീ ഉപയോഗിക്കണമേ. അവരെ സഹായിക്കുന്നവരെ നീ 30, 60, 100 മേനിയായിട്ട് പ്രതിഫലം പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും ഈ ഭദ്രാസനത്തെയും ഈ ഭദ്രാസനത്തിനെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുവേനിയെയും അപ്രീം തിരുവേനിയെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ ശമാഷന്മാരെയും വൈദിക സെമിനാരി വിദ്യാർത്ഥികളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും എല്ലാ പള്ളികളെയും എല്ലാവരെയും അവർക്ക് കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥാനത്തായിരിക്കുമ്പോൾ, ഓരോ സ്ഥലത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങയുടെ സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ നീ മുഖാന്തരമാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും കടപ്പെട്ടവരെയും ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പെരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാവണമേ. ആമേൻ. കരുണയുള്ള ദൈവമേ, എന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരമുട്ടുന്നു. എന്നെ വന്നിക്കുന്ന ആശങ്ക നിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ വിലയും സഹായിക്കും എന്ന് വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ.
ആമേൻ.
ആസ്വദിക്കാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനും പരിശുദ്ധരുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടി പ്രത്യേകിച്ച് പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള അംഗങ്ങളോടോ കുടുംബങ്ങളോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും പ്രത്യേകിച്ച് വിഷമത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്നതോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിശി വർഗീസ് അച്ഛൻ, ഐസക് പ്രകാശ് അച്ഛൻ, ബിജോ എസ്, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതില് സാന്നിധ്യം ഈ പ്രാർത്ഥനയിലെ സംബന്ധിച്ച എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലെ പേര് പറഞ്ഞ ആളുകളെയൊക്കെ വീണ്ടും നമ്മുടെ ഓർമ്മയിൽ അവരെ കൊണ്ട് നമ്മുടെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മോഹൻ നങ്കട്, ചോലപ്പെട്ട മനോജ്, ഇപ്പം അധികമായും ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തോന്നി അറിയിക്കുന്നു. ദേവൻ ബ്രാൻ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.